സണ്ണി തോമസിന്റെ ബൈബിൾ പ്രഭാഷണം. അതിനു മുൻപായി ഈ ഗാനം ശ്രദ്ധിക്കുക.
വിശുദ്ധ ബൈബിളിൽ നിന്ന് ഒരു ഭാഗം തിരികെ. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 5 മുതലുള്ള വാക്യമാണ്. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജത്വമേറ്റിരിക്കുന്നു. നാം സന്തോഷിച്ചുല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ ധന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീത സമയത്തിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കുമ്പനാട് കൺവെൻഷൻ കമ്മിറ്റിയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന സഭായോഗത്തിൽ സംബന്ധിക്കാനും പ്രത്യേകിച്ച് ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പല പ്രിയപ്പെട്ടവരോടൊന്നിച്ച് ഇന്നത്തെ ദിവസമായിരിക്കാനും ആ വിധത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഒരവസരം ലഭിച്ചതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഈ വിധത്തിലുള്ള സാവകാശമൊരുക്കിയ ചുമതലപ്പെട്ട ഏവരോടുമുള്ള എന്റെ നന്ദിയെ ഞാൻ ആദ്യമായി അറിയിക്കുന്നു. നമ്മുടെ മുമ്പിൽ ശേഷിക്കുന്ന സമയം ഇനി വളരെ പരിമിതമായതുകൊണ്ട് നേരിട്ട് തന്നെ ഈ വചനഭാഗത്തേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവസഭയ്ക്ക് ഏറ്റവും പരിചിതമായ ഒരു ഭാഗമാണിത്. നാം പലപ്പോഴും വായിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗം. അതിന്റെ ഏതാനും ചില പ്രത്യേകതകൾ മാത്രമാണ് ഇന്ന് പകൽക്കാലം ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് പകൽക്കാലം നാം ഈ ഭാഗം വായിക്കുമ്പോൾ അതിന്റെ പ്രത്യേകമായ പശ്ചാത്തലം നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ വിശ്വസിക്കുന്നത് സഭയുടെ ഉൽപ്രാപണം കഴിഞ്ഞതിനു ശേഷം, അതായത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിൽ തന്റെ കാന്തയായ സഭ എടുക്കപ്പെടുകയും അതിനുശേഷമുള്ള തീർച്ചയായും ഒരു രണ്ടാമത്തെ ഘട്ടമായിരിക്കണം ഈ ഭാഗം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് ഏത് നിമിഷത്തിലും സംഭവിക്കാം. അത് സംഭവിച്ചു കഴിഞ്ഞാൽ നാം പതിവായി ചിന്തിക്കുന്ന കുരിന്തിലേഖനത്തിലെ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിലെ ആ ക്രമീകരണം അതായിരിക്കും ഒരുപക്ഷെ ആദ്യത്തെ അവസ്ഥ എന്ന് ഞാൻ വിചാരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ ഇസ്രായേലിനോടുള്ള ദൈവത്തിന്റെ ഇടപെടലുകളെല്ലാം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സഭാ കാലയളവ് കഴിയുന്നതിനോടൊപ്പം തന്നെ കുഞ്ഞാടിന്റെ രക്തത്തിൽ വീണ്ടെടുക്കപ്പെട്ടിട്ടുള്ള ഒരു കൂട്ടത്തെ നാം ഉയരങ്ങളിൽ കാണും. അതുകൊണ്ടാണ് നാം തീർച്ചയായിട്ടും വിശ്വസിക്കുന്നത് ഇസ്രായേലിനോടുള്ള ദൈവത്തിന്റെ ഇടപെടലുകളിൽ സഭയ്ക്ക് യാതൊരുവിധ സ്ഥാനവുമില്ല. തന്റെ കാന്തിയായ സഭ തീർച്ചയായിട്ടും ഉയരങ്ങളിൽ തന്നെയായിരിക്കും. അതുകൊണ്ട് താഴെ ഭൂമിയിൽ ഇസ്രായേലിനോടുള്ള ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവസഭ ഉയരങ്ങളിൽ ആ ക്ലിപ്തമായ സമയങ്ങളിൽ തീർച്ചയായിട്ടും തന്റെ കാന്തനോടൊപ്പമായിരിക്കും. പുതിയ നിയമം മുഴുവൻ വായിക്കുമ്പോൾ ആ വിധത്തിൽ തന്നെയാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. അതുകൊണ്ട് താഴെ ഭൂമിയിൽ ഇസ്രായേലിനോടുള്ള ദൈവത്തിന്റെ ഇടപെടലുകൾ കഴിയുന്ന ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ 19-ാം അധ്യായത്തിൽ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ വീണ്ടും നാം ഉയരങ്ങളിൽ കർത്താവിന്റെ കാന്തയെ കാണുന്നു. അവിടെ വച്ചാണ് നാം എപ്പോഴും വളരെ സന്തോഷത്തോടുകൂടി ഓർക്കുന്ന ആ മഹത്തായ ഭാഗം, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു എന്ന അതിമഹത്തായ ഭാഗം നാം കാണുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആ ഭാഗത്തെ അധികരിച്ച് അത് സഭയ്ക്ക് നേരിട്ടുള്ള ഒരു സന്ദേശമായിട്ടുള്ളതുകൊണ്ട് ഇന്ന് ദൈവസഭയോട് അത് വിവരിപ്പാനും ചിന്തിപ്പാനും ഞാൻ ആഗ്രഹിക്കുന്നു. സാധാരണ വിവാഹ ശുശ്രൂഷ വേളകളിൽ നാം ഈ വാക്യം വായിക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്. ഞാൻ ഈ ഭാഗത്തെ അധികരിച്ച ഹൃസ്വമായൊരു സന്ദേശം അപൂർവമായിട്ടെങ്കിലും വിവാഹ ശുശ്രൂഷ വേളകളിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം കർത്താവായ യേശു ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം ക്രിസ്തീയ വിവാഹ ശുശ്രൂഷകളിൽ ഉദ്ധരിക്കുവാൻ അതിന് ധാരാളമായ സാധ്യതകളുള്ളതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് അത് തീർച്ചയായിട്ടും ഉദ്ധരിക്കുന്നത്. പക്ഷേ ഈ ഭാഗം ഒരു വിവാഹ ശുശ്രൂഷ വേളയിൽ മാത്രം ചിന്തിക്കേണ്ട ഭാഗമല്ല. വാസ്തവത്തിൽ ഇത് സഭയ്ക്ക് കൊടുത്തിട്ടുള്ള, സഭയ്ക്ക് സന്തോഷിക്കുവാൻ കൊടുത്തിട്ടുള്ള ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഇത് ആദ്യമായി പ്രയോജനപ്പെടുത്തേണ്ടത് ദൈവസഭ തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവസഭയ്ക്ക് നേരിട്ടുള്ള സന്ദേശമായി ഇത് ചിന്തിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പ്രവചന പുസ്തകത്തിൽ നിന്ന് വായിച്ചിട്ടുള്ളതുകൊണ്ട് ഇതൊരു പ്രവചന പ്രസംഗമല്ല, ഇതൊരു പ്രത്യാശാ സന്ദേശമാണ്. പ്രവചന പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ പ്രത്യാശാ സന്ദേശം എന്ന് പറയുമ്പോൾ ധ്യാനാത്മകമായ ഒരു പ്രത്യാശാ സന്ദേശമാണ്. നമ്മുടെ പ്രത്യാശയുടെ പൂർണ്ണരൂപം ഈ മഹത്തായ വാക്യത്തിൽ നമുക്ക് ദർശിക്കുവാൻ കഴിയും. എന്താണ് പ്രത്യാശ എന്ന് പറയുന്നത്? ഇന്ന് കാണുന്നതും നാളെ അവസാനിക്കുന്നതുമാണ് ജീവിതമെങ്കിൽ, മരണത്തിനപ്പുറത്തേക്ക് ജീവിതത്തിന് പോകുവാൻ കഴിയുന്നില്ലെങ്കിൽ, പ്രത്യാശ എന്നുള്ള വാക്കിന് യാതൊരുവിധ അർത്ഥവ്യാപ്തികളുമില്ല, അത് അവിടെ തന്നെ അവസാനിക്കും. എന്നാൽ ക്രിസ്തീയ പ്രത്യാശയുടെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് അത് മരണത്തെ താണ്ടിപ്പോകുന്നു എന്നുള്ളതുകൊണ്ട് പ്രത്യാശ എന്നുള്ള വാക്കിന് വളരെയധികം അർത്ഥമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ ഭാഗം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യേണ്ട ഒരു ഭാഗമാണ്. അവർ അത് തിരിച്ചറിയും, അവർ അതിന്റെ മനോഹാരിത മനസ്സിലാക്കും, അവർ അതിൽ തങ്ങളിൽ തന്നെ സന്തോഷിക്കും. ഇന്ന് വിവിധ നിലകളിൽ കടന്നു വന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാർ, ഇന്ന് പകൽക്കാലം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഈ ഭാഗത്തിൽ സന്തോഷിച്ചുകൊള്ളുക. ഇന്ന് പ്രബോധനമായിട്ടോ ശാസനമായിട്ടോ തർജ്ജനമായിട്ടോ ഉപദേശമായിട്ടോ ഒന്നും തന്നെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പകരം ഈ പ്രത്യാശ വാക്കിൽ ദൈവസഭയ്ക്ക്, കർത്താവിന്റെ കാന്തിയായ സഭയ്ക്ക് എത്രത്തോളം ആനന്ദിക്കുവാൻ വകയുണ്ടോ, എത്രത്തോളം പ്രത്യാശ പുതുക്കുവാൻ വകയുണ്ടോ, അതുമാത്രമാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഇത് പ്രത്യാശ പൂർണ്ണമായ ഒരു വാക്യം തന്നെയാണ്. ഈ ഭാഗം എന്ന് പറയുന്നത് ഒരു അവർണ്ണനീയമായ നിമിഷത്തെയാണ് കുറിക്കുന്നത്. എന്താണ് അവർണ്ണനീയമായ നിമിഷമെന്ന് പറയുന്നത്? നാം കൊരിന്ത്യ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഈ ഭാഗം എന്ന് പറയുന്നത് അത് നേരിൽ കാണുന്നത് വരെ വർണ്ണിക്കുവാൻ പ്രയാസമാണ്, അത് അവർണ്ണനീയമാണ്. എന്നാൽ നാം എന്താണ് ചെയ്യുന്നത്? കൊരിന്ത്യ ലേഖനത്തിൽ അതേ വാക്യം പലപ്പോഴും നാം അവിടം കൊണ്ട് നിർത്തും. എന്നാൽ അത് അവിടം കൊണ്ട് മാത്രം നിർത്തിയാൽ പോരാ, അതിന്റെ തൊട്ടടുത്ത വാക്യം പറയുന്നത് നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. പലപ്പോഴും നാം അതിനെ പകുതിക്ക് വെച്ച് നിർത്താറുണ്ട്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. വളരെ ശരിയാണ്. എന്നാൽ അത് മുഴുവൻ വായിക്കുക, നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. അതുകൊണ്ട് ആത്മാവിനാൽ വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നാം ആത്മാവിനാൽ അരങ്ങത്തെ കാണേണ്ടത് ആവശ്യമാണ്. ഇത് ദൈവസഭയുടെ അക്ഷരീകമായ ഒരു സന്ദർഭമാണ്. ഇതൊരു സാങ്കല്പികമായ രംഗമല്ല, ഒരു ആലങ്കാരിക രംഗവുമല്ല. വെളിപ്പാട് പുസ്തകത്തിൽ ആലങ്കാരിക പ്രയോഗങ്ങൾ പലതുമുണ്ട്. എന്നാൽ ആ വിധത്തിൽ ആലങ്കാരികമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമായിട്ട് ഇതിരിക്കുന്നില്ല. ഇത് അക്ഷരീകമായ ഒരു അനുഭവം തന്നെയാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന സഹോദരിമാരെ സഹോദരന്മാരെ, ഞാനും നിങ്ങളും സാക്ഷ്യം വഹിക്കുവാൻ പോകുന്ന അനുഗ്രഹീതമായ ഒരു രംഗമാണിത്. ഞാനും നിങ്ങളും ഇതുപോലെയുള്ളൊരു, ഇതുപോലെ എന്ന് പറഞ്ഞ് ഞാൻ ആ രംഗത്തെ തരം താഴ്ത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഞാനും നിങ്ങളും വീണ്ടെടുക്കപ്പെട്ടിട്ടുള്ള സകല ദൈവജനവും യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ടിട്ടുള്ള ഓരോ ദൈവമക്കളും സാക്ഷ്യം വഹിക്കുവാൻ പോകുന്ന ഒരു സന്ദർഭം തന്നെയാണത്. ദൈവസഭയുടെ അക്ഷരീകമായ അനുഭവമായി തീരുവാൻ പോകുന്നു. ഞാൻ വിശ്വസിക്കുന്നത് അന്യനല്ല, എന്റെ സ്വന്തം കണ്ണ് തന്നെ അത് കാണുവാൻ പോകുന്നു. പഴയ നിയമപിതാക്കന്മാർ പലരും പറഞ്ഞിട്ടുണ്ട് അന്യനല്ല സ്വന്തം കണ്ണ് കാണുവാൻ പോകുന്നുവെന്ന്. എന്നാൽ ഒരു പുതിയ നിയമ വിശ്വാസിക്ക് ഏറ്റുപറയുവാൻ കഴിയും, ഞാൻ എന്റെ സ്വന്തം കണ്ണാൽ എന്റെ പ്രിയനെ കാണുവാൻ പോകുന്നു. ആ മഹൽ നിമിഷത്തിലേക്കാണ് നാം പ്രയാണം ചെയ്യുന്നത്. ഇത് വളരെ നാം ശ്രദ്ധിക്കേണ്ട അവസ്ഥയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവനെക്കുറിച്ചും അവന്റെ കാന്തയെക്കുറിച്ചുമുള്ള വർണ്ണനകൾ തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയത്തിന് പ്രചോദനം നൽകുമെന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം കണ്ണാടിയിൽ കടമൊഴിയായിട്ടാണ് പലതും കാണുന്നത്. പക്ഷേ അന്ന് കണ്ണാടിയിൽ കടമൊഴിയായിട്ടല്ലേ കാണുന്നത്. അന്ന് മുഖാമുഖമായി നാം കാണുവാൻ പോകുന്നു. കാണേണ്ടവനെ കാണേണ്ട വിധത്തിൽ കാണുവാൻ പോകുന്നു. അവനെ നാം മുഖാമുഖമായി കാണും. നമ്മുടെ പ്രിയനെ നാം മുഖാമുഖമായി കാണും. ഇന്ന് മറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾ അന്ന് മറന്നേക്കപ്പെടും. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിനുള്ളത് ആവർത്തന പുസ്തകത്തിൽ നാം വായിക്കും. പക്ഷേ അന്ന് ദൈവമാ തിരശീലമാറ്റുമ്പോൾ ഇന്ന് അജ്ഞാതമായ പല കാര്യങ്ങൾ ഇന്ന് നാം പലപ്പോഴും പറയാറുണ്ടല്ലോ, നിത്യതയിൽ അത് വെളിപ്പെടുമെന്ന്, നിത്യതയിൽ അതിന്റെ അർത്ഥം മനസ്സിലാകുമെന്ന് ഇന്ന് നമുക്ക് അങ്ങനെ പറയുവാൻ കഴിയുകയുള്ളൂ, ഇന്ന് നാം അങ്ങനെ പറയുകയുള്ളൂ. എന്നാൽ അന്ന് അങ്ങനെയല്ല. ദൈവമാ തിരശീലമാറ്റുമ്പോൾ ഇന്ന് കണ്ണാടിയിൽ കാണുന്ന പല കാര്യങ്ങൾ അന്ന് നാം നേരിട്ട് മനസ്സിലാക്കാം. ഒരുപക്ഷെ ഇന്ന് അവ്യക്തമായ പല കാര്യങ്ങൾ, ഉപദേശ സത്യങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ദൈവം മറന്നീക്കുന്ന അനുഗ്രഹീതമായ ഒരു സന്ദർഭമായി അത് മാറും. നാം മുഖാമുഖം നമ്മുടെ കർത്താവിനെ കാണാം. മറ്റൊരു കാര്യം, ഇന്ന് നാം നമ്മുടെ ആവശ്യകരമായ സ്തോത്രത്തോടുകൂടെ കൃപാസനത്തിലേക്ക് കടന്നു വരുന്നു. അങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൽ യാതൊരു തെറ്റുമില്ല. എന്നാൽ അന്ന് നമ്മുടെ ആവശ്യങ്ങളുമായി നാം ഒരിക്കലും അവിടെ നിൽക്കുകയില്ല. ഇന്നെത്രയോ ആവശ്യങ്ങളാണ് നമുക്കുള്ളത്. ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോരുത്തരുടെയും രഹസ്യ പ്രാർത്ഥനയിൽ എത്രമാത്രം ആവശ്യങ്ങൾ, ഭൗതിക ആവശ്യങ്ങൾ, ആത്മീക ആവശ്യങ്ങൾ, പരിഹരിക്കപ്പെടാത്തത്, മറ്റുള്ള വിഷയങ്ങൾ, വിവിധ വിഷയങ്ങൾ, സാമൂഹ്യ വിഷയങ്ങൾ, സഭയോടുള്ള വിഷയങ്ങൾ, വ്യക്തിപരമായ വിഷയങ്ങൾ, കുടുംബത്തിന്റെ വിഷയങ്ങൾ, നമ്മുടെ പ്രാർത്ഥനയുടെ ബഹുഭൂരിപക്ഷ സമയവും ആവശ്യങ്ങൾക്കായി നാം ഉപയോഗിക്കുന്നു. അതിൽ യാതൊരു തെറ്റുമില്ല. നാം ധൈര്യത്തോടെ നമ്മുടെ ആവശ്യങ്ങളുമായ കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലുവാൻ വചനം നമുക്ക് ആഹ്വാനം നൽകുന്നു. പക്ഷേ അന്ന് നാം അവന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളുമായി അവന്റെ മുമ്പിൽ നിൽക്കേണ്ടതായി വരികയില്ല. എല്ലാം സമ്പൂർത്തിയിലേക്ക് വരുത്തുന്ന ആ നിമിഷത്തിൽ ആവശ്യങ്ങളുമായി സ്തോത്രത്തോടുകൂടെ അല്ല നാം നിൽക്കുന്നത്, ആരാധനയുടെ സ്തോത്രത്തോടുകൂടെ നാം അവന്റെ സന്നിധിയിലായിരിക്കും. ആരാധനാത്മകമായ അന്തരീക്ഷം, ഇസ്രായേലിന്റെ ദൈവം സ്തുതികളിന്മേൽ വസിക്കുന്നവനെന്ന് പറയുമ്പോൾ കാന്തയുടെ വീണ്ടെടുക്കപ്പെട്ട അനേകം വിശ്വാസികൾ, ദൈവമക്കൾ, അവർ ഒന്നിച്ച് നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനുഗ്രഹീതമായ നിമിഷത്തിൽ ആവശ്യങ്ങളോടുകൂടെയല്ല നാം സ്തോത്രത്തോടുകൂടെ നിൽക്കുന്നത്, ആരാധനയുടെ സ്തോത്രത്തോടുകൂടെ നാം അവന്റെ സന്നിധിയിൽ നിൽക്കും. വീണ്ടും നമ്മുടെ ആവശ്യങ്ങളിൽ ഞാൻ ഓർക്കുന്നത് 91 സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പലവിധമായ അനുഭവങ്ങളിൽ കൂടെ നമുക്ക് കടക്കേണ്ടി വന്നേക്കാം. ഇന്ന് എന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണത്? രാത്രിയിലെ ഭയം, പകൽ പറക്ക നഷ്ടം, ഇരുട്ടിലെ മഹാമാരി, അങ്ങനെയുള്ള പലവിധമായ അനർത്ഥങ്ങളിൽ നിന്നുള്ള വിടുവലിന് വേണ്ടി നാം അപേക്ഷിക്കുന്ന ഒരു സാഹചര്യമാണിത്. പക്ഷെ അതെല്ലാം ഒരു സൂചനകൾ മാത്രമാണ്. ഈ ലോകത്തിലെ പ്രയാസങ്ങൾ, പ്രതിബന്ധങ്ങൾ, മരണം വരെ തീവ്രമായി നിന്നുകൊണ്ട് നമ്മളെ പരിഭ്രാന്തപ്പെടുത്തുമ്പോൾ അതെല്ലാം വളരെ ഭീകരമായ വിധത്തിൽ ചിത്രീകരിച്ച് ഈ ലോക ജീവിതത്തിൽ ഒരുപക്ഷെ പിന്മാറാനും താഴടിയായി പോകുവാനും ധാരാളമായ സാധ്യതകൾ സാത്താനൊരുക്കുമ്പോൾ എല്ലാ പ്രയാസങ്ങളെയും പ്രതിബന്ധങ്ങളെയും പൊട്ടിച്ചുകൊണ്ട് ഇനി രാത്രിയിലെ ഭയത്തെ നാം പേടിക്കുകയില്ല. പകൽ പറക്ക നഷ്ടം ഒരിക്കലും നമുക്ക് ഹാനി വരുത്തുകയില്ല. ഉച്ചയ്ക്കത്തെ സംഹാരം ഒരിക്കലും നമ്മൾ രക്ഷിക്കുകയില്ല. രാത്രിയിലെ മഹാമാരി ഏതെല്ലാം രൂപത്തിലും ഏതെല്ലാം ഭാവത്തിലും ഏതെല്ലാം വേഷം ധരിച്ചു വന്നാലും ഇന്ന് വരുന്നു. പക്ഷെ അതൊന്നും അന്നുണ്ടാകുകയില്ല. നാം വായിക്കുന്നു, അവന്റെ ദാസന്മാർ അവന്റെ മുഖം കാണും, അവന്റെ ദാസന്മാർ അവന്റെ മുഖം കാണും. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന സഹോദരീ സഹോദരന്മാരെ, നാം ദൈവത്തിന്റെ മുഖം കാണുവാൻ പോകുന്നു. ഞാൻ ദൈവത്തിന്റെ ദാസനെന്നും ദാസിയെന്നും ആത്മാർത്ഥമായി ഏറ്റുപറയുവാൻ കഴിയുന്ന ഓരോ ദൈവമക്കൾക്കും അവന്റെ മുഖം കാണുവാൻ കഴിയും. ഇന്ന് നാം കണ്ണുനീരിൽ നമ്മുടെ പ്രവാസകാലം കഴിക്കും. അന്നൊരിക്കലും കണ്ണുനീരിലല്ല, ദൈവം താൻ തന്നെ നമ്മുടെ കണ്ണുനീർ തുടയ്ക്കപ്പെട്ടവരായി. വെളിപ്പാട് പുസ്തകം 7 കുഞ്ഞാടിന്റെ രക്തത്തിൽ വീണ്ടെടുക്കപ്പെട്ടവരല്ലേ കണ്ണുനീർ? ദൈവം താൻ തന്നെ തുടയ്ക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് കണ്ണുനീരിൽ നമ്മുടെ പ്രവാസകാലം കഴിക്കുന്നു. ഇന്ന് ആ കണ്ണുനീർ ഒരുപക്ഷെ ആവശ്യമായി എന്ന് വരാം. പക്ഷേ ആ കണ്ണുനീരുകളെല്ലാം അവസാനിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ദൈവം താൻ തന്നെ വീണ്ടെടുക്കപ്പെട്ടിട്ടുള്ള ദൈവജനത്തിന്റെ കണ്ണുനീർ തുടക്കുകയും ആ വിധത്തിൽ നാം ആയിത്തീരുകയും ചെയ്യും. ഇന്ന് വിശ്വാസം, പ്രത്യാശ, സ്നേഹമെന്ന കൃപകളാൽ നാം സ്വർഗത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. അന്നെന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ വിശ്വാസവും പ്രത്യാശയും പൂർണ്ണത കൈവരിക്കുകയും നാം സ്നേഹത്തിൽ നിറഞ്ഞവരായിത്തീരുകയും ചെയ്യും. ഇന്ന് സ്നേഹത്തിൽ വളരെ കുറവുണ്ട്, വളരെ കുറവുണ്ട്. അതൊരു പരാതിയായിട്ട് ഇന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്നേഹത്തിൽ നാം വളരെ കുറവുള്ളവരാണ്. ഒരുപക്ഷെ അത് അവസാന കാലത്തിന്റെ ലക്ഷണവുമായിരിക്കാം. എന്നാൽ ആ കുറവുകളെല്ലാം പരിഹരിക്കപ്പെട്ട് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ, സന്തോഷവും സമാധാനവും അതിന്റെ പൂർണ്ണതയിൽ സമ്മേളിക്കുന്ന, സ്നേഹം അതിന്റെ പൂർണ്ണതയിലായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നാം എത്തിച്ചേരും. നമ്മുടെ വിശ്വാസവും പ്രത്യാശയുമായ രണ്ട് കൃപകൾ പൂർണ്ണത പ്രാപിക്കുകയും നാം സ്നേഹത്തിൽ നിറഞ്ഞവരായിത്തീരുകയും ചെയ്യും. അതുകൊണ്ടാണ് സ്നേഹം വലിയ കൃപയായി പറയുന്നത്. ആ നിലയിൽ സ്നേഹം വീണ്ടും നിലനിൽക്കുന്നു. നാം കർത്താവിന് മുമ്പിൽ സ്നേഹത്തിൽ തികഞ്ഞവരായി നിൽക്കും. പ്രിയനോടുള്ള സ്നേഹത്തിൽ നാം ആയിരിക്കുകയും ചെയ്യും. ഇന്ന് നാം മരുഭൂമിയുടെ ചൂടനുഭവിച്ച് പ്രിയനെ പിന്തുടരുന്നു. മരുഭൂമിയിൽ പ്രിയന്റെ മേൽ ചാരി വരുന്നവൾ, അങ്ങനെയാണ് നാം ഉത്തമഗീതത്തിൽ വായിക്കുന്നത്. പക്ഷേ അത് മരുഭൂമിയിലെ ചൂടല്ല, സ്വർഗത്തിന്റെ സ്വച്ഛത. സ്വർഗത്തിന്റെ സ്വച്ഛത അത് നമ്മെ തണുപ്പിക്കും. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇന്ന് സഭയുടെ മുമ്പിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അദൃശ്യമായ സാന്നിധ്യമുണ്ട്. നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്, രണ്ടോ മൂന്നോ പേരെന്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് അവരുടെ നടുവിൽ ഞാനുണ്ട്. പുതിയ നിയമസഭ അങ്ങനെയാണ് ആവിർഭാവം ചെയ്യുവാൻ ഇടയായിട്ട് വരുന്നത്. ആ വാഗ്ദാനത്തിന്റെ പിൻബലമാണ്. ആ വാഗ്ദാനത്തിന്റെ പിൻബലത്തിലാണ് നമ്മുടെ പിതാക്കന്മാർ നാലുപേരായി മരത്തിന്റെ ചൂട്ടിലാദ്യമായി കൂടി വന്നത്. അത് ആ വാഗ്ദാനത്തിന്റെ ചൂട് വെച്ചാണ്. പഴയ നിയമ വാഗ്ദാനങ്ങൾ കൊണ്ട് അതൊരിക്കലും സാധ്യമാകുമായിരുന്നില്ല. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാഗ്ദാനം, രണ്ടോ മൂന്നോ പേരന്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് അവരുടെ നടുവിൽ ഞാനുണ്ട് എന്നുള്ള ആ വാഗ്ദാനം, അതാണ് പുതിയ നിയമസഭ, സത്യസഭ സ്ഥാപിതമാകുവാനും ലോകമെമ്പാടും വ്യാപിക്കുവാനും കാരണമായി തീർന്നത്. ഇന്ന് നാം ഇവിടെ വലിയൊരു കൂട്ടമായി കടന്നു വന്നിരിക്കുന്നു. പക്ഷേ ഇവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അദൃശ്യമായ സാന്നിധ്യമാണ് നാം അനുഭവിച്ചുകൊണ്ടിരുന്നത്. അതാണ് നമ്മെ സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ സഭയുടെ മധ്യത്തിൽ ക്രിസ്തുവിന്റെ അക്ഷരീകമായ സാന്നിധ്യം ഉണ്ടാകും. ഞാൻ ഈ ആമുഖം ഇങ്ങനെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ ഭൂമിയിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അദൃശ്യമായ സാന്നിധ്യം അനുഭവിച്ചിട്ടുള്ള, തിരിച്ചറിഞ്ഞിട്ടുള്ള എല്ലാ ദൈവമക്കളും അവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അക്ഷരീകമായ സാന്നിധ്യം അനുഭവിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഭൂമിയിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അദൃശ്യമായ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടുള്ളവർ മാത്രം, വീണ്ടെടുക്കപ്പെട്ടിട്ടുള്ള ദൈവജനം, രക്ഷാ നിർണയം പ്രാപിച്ചിട്ടുള്ളവർ, അവർ മാത്രം അദൃശ്യ സാന്നിധ്യം ഇവിടെ വെച്ച്, ഈ ഭൂമിയിൽ വെച്ച് അനുഭവിച്ചിട്ടുള്ളവർ, അവർ കർത്താവിന്റെ അക്ഷരീക സാന്നിധ്യത്തിനും സാക്ഷ്യം വഹിക്കും. ഞാൻ ഈ ആമുഖം ഇവിടെ അവസാനിപ്പിക്കട്ടെ. വളരെ പെട്ടെന്ന് ഈ ഭാഗത്തിന്റെ ഏഴ് പ്രത്യേകതകൾ, ഏഴ് അവസ്ഥകൾ ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനിതിനെ വിശേഷിപ്പിക്കുന്നത് സ്വർഗീയ മണവറയിലേക്കുള്ള സഭയാംകാന്തയുടെ പ്രവേശനമെന്നാണ്. അതുകൊണ്ട് സ്വർഗീയ മണവറയിലേക്കുള്ള സഭയാംകാന്തയുടെ പ്രവേശനത്തിന്റെ ഏഴ് പ്രത്യേകതകൾ ഏഴ് വാചകങ്ങളിൽ മാത്രം ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ആ പ്രവേശനത്തിന്റെ പ്രത്യേകതകൾ? എന്റെ നാവുകൊണ്ട് വിറയ്ക്കുന്ന അതിരുകൾ കൊണ്ടത് വിവരിക്കുവാൻ കഴിയുകയില്ല. ഞാൻ ശ്രമിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. സ്വർഗീയ മണവറയിലേക്കുള്ള സഭയാംകാന്തയുടെ പ്രവേശനത്തിന്റെ ഏഴ് പ്രത്യേകതകൾ ഞാൻ ഇങ്ങനെ അതിനൊരു തലക്കെട്ടുകൾ നൽകുവാൻ ആഗ്രഹിക്കുന്നു. ഈ ഏഴ് പ്രത്യേകതകളിൽ രണ്ടെണ്ണം അതിന്റെ പശ്ചാത്തലത്തോട് ചേർന്നും അഞ്ചെണ്ണം അതിൽ ഉപയോഗിച്ചിരിക്കുന്ന അഞ്ച് വാക്കുകളുടെ വിശദീകരണവുമായിട്ടാണ്. സമയം കുറവുള്ളതുകൊണ്ട് ഇനി ഞാൻ എടുത്ത് വായിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ പറയുന്ന അഞ്ച് പ്രത്യേകതകൾ അതിൽ അഞ്ച് വാക്കുകളായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടെണ്ണം അതിന്റെ പശ്ചാത്തലവുമായി ചേർന്ന് വന്നിട്ടുള്ളതാണ്. സ്വർഗീയ മണവറയിലേക്കുള്ള ആ രാജമന്ദിരത്തിലേക്കുള്ള സഭയാംകാന്തയുടെ പ്രവേശനത്തിന്റെ പ്രത്യേകതകൾ: ഒന്ന്, അത് രാജകീയ പ്രവേശനമായിരിക്കും. രണ്ട്, അത് രാജ്ഞിയ പ്രവേശനമായിരിക്കും. മൂന്ന്, അത് കൃപയിലുള്ള പ്രവേശനമായിരിക്കും. നാല്, അത് സ്വമനസാലിയുള്ള പ്രവേശനമായിരിക്കും. അഞ്ച്, അത് ഒരുക്കത്തോടുകൂടിയുള്ള പ്രവേശനമായിരിക്കും. ആറ്, അത് സ്വയം അലംകൃതമായ പ്രവേശനമായിരിക്കും. ഏഴ്, അത് കാത്തിരിപ്പിന്റെ പൂർത്തീകരണമായ പ്രവേശനമായിരിക്കും. ഈ ഏഴ് പ്രത്യേകതകളിലൂടെയാണ് സഭയാംകാന്ത സ്വർഗീയ മണവറയിലേക്ക്, രാജമന്ദിരത്തിലേക്ക് പ്രവേശിക്കുന്നത്. രാജമന്ദിരം 45-ാം സങ്കീർത്തനത്തിലെ വാക്ക്, ആ രാജമന്ദിരത്തിലേക്ക് സഭ പ്രവേശിക്കും. ഈ ഏഴ് പ്രത്യേകതകൾ വളരെ വ്യക്തമായ ഭാഗത്ത് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്നാമതായി, ഇതൊരു രാജകീയ പ്രവേശനമായിരിക്കും. നാം അവിടെ വായിക്കുന്നത് നമ്മുടെ ദൈവമായ കർത്താവ് രാജത്വമേറ്റിരിക്കുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു പ്രഖ്യാപനമാണത്. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജന്മത്തിങ്കൽ മുഴങ്ങിക്കേട്ടതും ശബ്ദമാണ് യേശു യഹൂദന്മാരുടെ രാജാവായി പിറന്നവരെന്ന്. പക്ഷേ ഒരിക്കലും ആ രാജപദവി അവൻ അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അവകാശപ്പെട്ട ആ രാജപദവിയും അനുഭവിക്കാൻ അവന് ഇടവന്നിട്ടില്ല. പുതിയ നിയമത്തിൽ അത് വളരെ വ്യക്തമായി നമുക്കറിയുവാൻ കഴിയും. ജനനത്തിങ്കൽ കേട്ട ശബ്ദമാണ് രാജാവെന്നുള്ളത്. മരണത്തിങ്കലോ യേശു യഹൂദന്മാരുടെ രാജാവ് എന്നവിടെയും ആ ശബ്ദം മുഴങ്ങിക്കേട്ടു. നോക്കുക, നാം രക്ഷയിലേക്ക് പ്രവേശിച്ച സന്ദർഭം ഇന്ന് നാം പറയുകയുണ്ടായി, നാം രാജാക്കന്മാരും പുരോഹിതന്മാരുമായിരിക്കുന്നു. പക്ഷേ അതൊരിക്കലും നമുക്ക് ഈ ലോക ജീവിതത്തിൽ അനുഭവമാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അതെല്ലാം ഒരു ബ്രാക്കറ്റ് പിരീഡ് പോലെ, ഒരു ആത്മീയ അവസ്ഥ പോലെ നമ്മെ പിന്തുടരുന്നുണ്ട്. ഒരിക്കലും രാജത്വത്തിന്റെ അവകാശം അക്ഷരീകമായി നാം പ്രാപിച്ചിട്ടില്ല. അതിന്റെ ആത്മീയമായ അവസ്ഥയിൽ നാം രാജാക്കന്മാരാണ്, രാജകീയ പുരോഹിതന്മാരാണ്. നമ്മിൽ വെളിപ്പെടുവാൻ പോകുന്ന മഹത്വമാണത്. എന്നാൽ എന്താണ് അന്ന് സംഭവിക്കുന്നത്? അന്ന് അതൊരു രാജകീയ പ്രവേശനമായിരിക്കും. കാരണം ലോകരാജ്യത്വം കർത്താവായ യേശു ക്രിസ്തുവിനാകുന്ന നിമിഷമാണ്. ദൈവസഭ അക്ഷരാർത്ഥത്തിൽ രാജ്യത്വം അവകാശമാക്കുന്ന അനുഗ്രഹീതമായൊരവസ്ഥ. അതുകൊണ്ടാണ് ആദ്യമേ പറയുന്നത്, നമ്മുടെ കർത്താവ്, നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വമേറ്റിരിക്കുന്നു. അവന്റെ ജന്മത്തിങ്കൽ മരണത്തിങ്കൽ കേട്ട ശബ്ദം, എന്നാൽ ഒരിക്കലും ആ വിധത്തിൽ അവനത് ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഇനി മുതൽ ലോകത്തിന്റെ രാജാവ് കർത്താവായ യേശു ക്രിസ്തുവായിരിക്കും. ഒന്നിച്ച് രാജാക്കന്മാരും പുരോഹിതന്മാരുമായി വാഴും. ആദ്യമായ രാജകീയ പ്രവേശനം, ദൈവസഭയുടെ സഭയാംകാന്തയുടെ സ്വർഗീയ മണവറയിലേക്കുള്ള പ്രവേശനം, അതൊരു രാജകീയ പ്രവേശനമായിരിക്കും. നാം രാജാക്കന്മാരും പുരോഹിതന്മാരുമായി അവനോടുകൂടെ വാഴും. നാം രാജത്വത്തിന്റെ അവകാശം നാം പ്രാപിക്കും. അതോടൊപ്പം തന്നെ രാജത്വത്തിന്റെ വ്യവസ്ഥിതി അന്നുണ്ടാകും. ഇന്ന് ഈ ലോകത്തിൽ ഈ ലോകത്തിന്റെ വ്യവസ്ഥിതി സഭയ്ക്ക് ചേരാത്തതാണ്. സഭ അത് അനുകരിക്കുവാൻ പാടില്ല. ഈ ലോകത്തിനൊരു വ്യവസ്ഥിതിയുണ്ട്. ഈ ലോകം എല്ലാ കാര്യങ്ങളും വിജയകരമായി നിറവേറ്റുന്നത് ലോകം ലോകത്തിന് വേണ്ടി രൂപപ്പെടുത്തിയ വ്യവസ്ഥിതി കൊണ്ടാണ്. ദൈവസഭ അത് ഒരിക്കലും അനുകരിക്കുവാൻ പാടില്ല, ഒരിക്കലും ദൈവസഭ അത് അനുകരിക്കുവാൻ പാടില്ല. എന്നാൽ നമുക്കൊരു വ്യവസ്ഥിതി വന്നിട്ടുണ്ട്. എന്താണ് ആ വ്യവസ്ഥിതി? കർത്താവായ യേശു ക്രിസ്തുവിന്റെ രാജ്യത്വത്തിന്റെ വ്യവസ്ഥിതി എവിടെയാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ദൈവത്തിന്റെ വചനത്തിൽ. കൃപയല്ലാമത് പിന്തുടരും ദൈവസഭ, പക്ഷെ ഒരിക്കലും ലോകത്തിന്റെ വ്യവസ്ഥിതി അനുകരിക്കുവാൻ പാടില്ല. വെളിപ്പെടുവാൻ പോകുന്ന രാജ്യത്വത്തിന്റെ വ്യവസ്ഥിതി അതുമാത്രം അനുകരിക്കേണ്ടത് ആവശ്യമാണ്. അന്ന് ലോകരാജ്യത്വം ക്രിസ്തുവിനായി എന്ന പുതിയ പ്രഖ്യാപനം, ഒരു പുതിയ വ്യവസ്ഥിതി അന്നുണ്ടാകും. ഒരു സ്വർഗീയ വ്യവസ്ഥിതി, നാം ആ രാജകീയ വ്യവസ്ഥിതി അന്ന് പിന്തുടരും. ഇന്ന് നാം ആത്മാവിനത് പിന്തുടരുന്നു, പക്ഷേ അത് അത് അക്ഷരീകമായ ഒരു അനുഭവമായി മാറും. അതുകൊണ്ട് രാജ്യത്വത്തിന്റെ അവകാശം നാം പ്രാപിക്കും, രാജ്യത്വത്തിന്റെ വ്യവസ്ഥിതി നാം പിന്തുടരും. വീണ്ടും ആ ഭാഗത്ത് ഒരു കാര്യം കൂടി ഞാൻ പെട്ടെന്ന് ഓർപ്പിക്കട്ടെ. രാജ്യത്വത്തിന്റെ മഹത്വവും നമ്മുടെ മേലാകും. ദൈവ സഭയുടെ മേൽ ദൈവീക രാജ്യത്വത്തിന്റെ മഹത്വം ദൈവം വർഷിപ്പിക്കുമ്പോൾ ആ മഹത്വത്തിൽ നാം തിളങ്ങി നിൽക്കും. ഇന്ന് നാം പലവിധത്തിൽ ഉപദ്രവിക്കപ്പെടുന്നവരാണ് ഈ ലോകത്തിൽ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഇങ്ങനെ പറയുകയുണ്ടായി, ലോകമെന്നെ പകച്ചതുകൊണ്ട് നിങ്ങളെയും പകിക്കും. ഇന്ന് ഈ ലോകത്തിൽ രാജ്യത്വം പറഞ്ഞു ചെന്നാൽ വാസ്തവത്തിൽ ലോകം നമ്മളെ ആ വിധത്തിൽ ആദരിക്കുകയില്ല എന്ന് തന്നെയല്ല, ഉപദ്രവിക്കുകയായിരിക്കും ഫലം. കാരണം ലോകമെന്നെ പകച്ചുവെങ്കിൽ അത് നിങ്ങളെയും പകിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചതാണ്, ലോകമെന്നെ വേണ്ട എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെയും വേണ്ട എന്ന് പറയും. ലോകമെന്നെ തള്ളിക്കളഞ്ഞാൽ അത് നിങ്ങളെയും തള്ളിക്കളയും. പക്ഷേ അന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രാജ്യത്വമേൽക്കുന്ന അക്ഷരീകമായ ആ അനുഭവം അന്നുണ്ടാകുമ്പോൾ യഥാർത്ഥമായ രാജ്യത്വത്തിന്റെ ചങ്കോൽ അമങ്കിലേക്ക് വരികയും ദാവീദിന്റെ സിംഹാസനത്തിൽ അവനിരിക്കുകയും ചെയ്യുന്ന നിമിഷം വരുമ്പോൾ, അനുഗ്രഹീതമായ നിമിഷം വരുമ്പോൾ തന്റെ കണ്ട് അവനോടും വെച്ച് രാജ്യത്വത്തിന്റെ അവകാശികളായിത്തീരും. പ്രിയപ്പെട്ടവരെ, നമ്മൾ വെളിപ്പെടുവാൻ പോകുന്ന ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ മഹത്വം, അതിനൊരു രാജകീയ പ്രഭാവമുണ്ട്. അത് നാം ഒരിക്കലും മറന്നു പോകരുത്. ഞാൻ ദൈവസഭയ്ക്ക് കേവലം വർദ്ധന മാത്രമല്ലാതെ ഓരോ ഭാഗത്തും ഓരോ നിർദ്ദേശവും നൽകി പെട്ടെന്ന് മുൻപോട്ട് പോകുവാനാണ് ആഗ്രഹിക്കുന്നത്. ഈ ഭാഗത്ത് ദൈവസഭയ്ക്ക് ഒരു നിർദ്ദേശം നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, നമ്മിൽ വെളിപ്പെടുവാൻ പോകുന്ന മഹത്വത്തിനൊത്തവണ്ണം നാം ഇപ്പോൾ ജീവിക്കുക. അത്രമാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നമ്മിൽ വെളിപ്പെടുവാൻ പോകുന്ന മഹത്വത്തിനൊത്തവണ്ണം ഈ ലോക ജീവിതം നാം കഴിക്കുക. രണ്ട്, ഇതൊരു ആത്മീക പ്രവേശനമായിരിക്കും. കാന്തയുടെ രാജമന്ദിരത്തിലേക്ക്, മണവറയിലേക്കുള്ള പ്രവേശനം അതൊരു ആത്മീക പ്രവേശനമാണ്. അതായത് ആത്മീക സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന നിലയിലേക്കുള്ള പ്രവേശനം. അങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇന്ന് ജനത്തിന്റെ കെട്ടുപാടുകൾ, ഇന്ന് ആത്മീക സ്വാതന്ത്ര്യം ഒരളവിൽ നാം അനുഭവിക്കുമ്പോൾ തന്നെ എന്തെല്ലാം കെട്ടുപാടുകളാണ് നമ്മുടെ ജനത്തിലുള്ളത്. യഥാർത്ഥമായ ആത്മീക സന്തോഷം നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നില്ല. കാരണം നാം ജീവിക്കുന്നത് ഈ ശരീരത്തിലാണ്. ഈ ജഡം വിട്ടുമാറാതെ ഒരിക്കലും പൂർണ്ണമായ ആത്മീക സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കുവാൻ കഴിയുകയില്ല. ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ, യുവാക്കൾ ചിന്തിക്കുമ്പോൾ തന്നെ എന്തെല്ലാം ചിന്തകളാണ് നമ്മെ പുറകോട്ട് വലിക്കുന്നത്, എന്തെല്ലാം കെട്ടുപാടുകളാണ് നമ്മെ പുറകോട്ട് വലിക്കുന്നത്. ഇന്നെ കേൾക്കുന്നവരിൽ പല നിലയിലായിരിക്കാം ആ കെട്ടുപാടുകൾ. പക്ഷേ അന്ന് പുത്രൻ സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുമെന്നുള്ളത് എന്താണെന്നുള്ളതിന്റെ പൂർണ്ണത അന്ന് നാം ഗ്രഹിക്കും. ആത്മീക സ്വാതന്ത്ര്യത്തിന്റെ പൂർണ്ണത അനുഭവിക്കുമ്പോൾ അതെത്രയോ അവഗണനീയമായിരിക്കും. ഞാൻ വീണ്ടും പറയട്ടെ, അത് ആത്മീയ സ്വാതന്ത്ര്യം നാം അതിന് പൂർണ്ണതയിൽ അനുഭവിക്കുന്ന നിമിഷമായിരിക്കും. അതോടൊപ്പം സംശുദ്ധമായ ആത്മീക അനുഭവം അന്നുണ്ടാകും. ഇന്ന് ഭൗതികത, ലൗകികത ഇടകലർന്നിരിക്കുന്നു. അതൊരു വലിയ കുറ്റമായി പറയുവാൻ കഴിയുകയില്ല. കാരണം നാം ഈ ലോകത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഭൗതികമായത് പൂർണ്ണമായി വിട്ടുമാറിയിട്ടില്ല. മണ്ണിന് വേണ്ടിയിട്ടും മണ്ണിനായും പലപ്പോഴും നാം ആയിത്തീരുന്നു. ആത്മീകതയിൽ പലപ്പോഴും ഭൗതികത കടന്നു വരുന്നു. ആ തെറ്റുകൾ തിരിച്ചറിയേണ്ടതും ആ കുറവുകൾ പരിഹരിക്കേണ്ടതും വളരെ ആവശ്യമാണ്. സ്വാഭാവികമായിട്ട് ഭൗതികതയിലേക്ക് നാം തിരിയും. പക്ഷേ ആ കെട്ടുപാടുകൾ അധികമാകാതെ, കൂടുതൽ ഈ മണ്ണിലേക്ക് തിരിയാതെ നാം നമ്മെ തന്നെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ അന്ന് സംശുദ്ധമായ ആത്മീക ഒരു അനുഭവം നമുക്കുണ്ടാകും. ഭൗതികതയില്ലാത്ത, ആത്മീകമായത് മാത്രമുള്ള, ആത്മീകം മാത്രമുള്ള ആത്മീക അനുഭവം അന്നുണ്ടാകും. വീണ്ടും അതൊരു ആത്മീക മണ്ഡലമായിരിക്കും. ഇവിടെ നാം ഇപ്പോൾ ഇരിക്കുന്നത് ഒരു ആത്മീക മണ്ഡലത്തിലാണെങ്കിൽ ആ ആത്മീക മണ്ഡലത്തെ ഭരിക്കുന്നത് ഒരു ഭൗതികമായ അവസ്ഥയാണ്. ഭൗതികമായ മണ്ഡലത്തിൽ നാം സൃഷ്ടിച്ചിരിക്കുന്ന, കൃപയാൽ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ആത്മീയമായ അവസ്ഥയാണിത്, ഒരു ആത്മീയമായ അന്തരീക്ഷമാണിത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ സദസ്സിൽ നാം നിൽക്കുമ്പോൾ അന്നത് തികച്ചും ഒരു ആത്മീക മണ്ഡലമായിരിക്കും. വീണ്ടും ഒടുവിലായി ഞാൻ ആ ഭാഗം ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഈ ആത്മീക മണ്ഡലവും ആത്മീക അനുഭവവും ആത്മീക സ്വാതന്ത്ര്യവും അത് അനുഭവിക്കുമ്പോൾ അത് കൂടുതലായി ആസ്വദിക്കുവാൻ നമുക്കിടയാകുന്നത് നാം ഒരു ആത്മീക ശരീരത്തിലായിരിക്കും എന്നുള്ളതാണ്. പുനരുദ്ധാന ശരീരം, ആ പുനരുദ്ധാന ശരീരത്തിൽ, ആ ആത്മീക ശരീരത്തിൽ ആ ആത്മീക അവസ്ഥ മുഴുവനായി നാം അനുഭവിക്കും, ആസ്വദിക്കും. ഇന്ന് ഞാനത് പറയുമ്പോൾ തന്നെ എത്ര പേർക്ക്, എനിക്ക് തന്നെ എത്രമാത്രം അതിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയും? സംശയമാണ്. കാരണം ഭൗതികതയിൽ നാം വളരെയധികം പിടിപെട്ടിരിക്കുന്നു. പക്ഷേ അന്ന് ആത്മീക ശരീരത്തോടുകൂടെ ആത്മീകമായ മണ്ഡലത്തിൽ ആത്മീക അനുഭവത്താൽ ആത്മീക സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോൾ അന്നാണ് ആത്മീകത്വത്തിന്റെ വില നാം തിരിച്ചറിയുന്നത്. തീർച്ചയായിട്ടും ആ രൂപാന്തര ശരീരം, ആ ശക്തിയുള്ള ശരീരം, ആ തേജസ്സുള്ള ശരീരം, ആ പുനരുദ്ധാന ശരീരം, ആ രൂപാന്തരം പ്രാപിച്ച ശരീരം, അദ്രാത്വമായ ആ ശരീരം, ആ ശരീരത്തിലാണ് നമ്മുടെ പ്രിയന് മുമ്പിൽ നാം നിൽക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രൂപാന്തര ശരീരമായി നിൽക്കും പോലെ നാം ഓരോടുകൂടെ അവനോട് സമന്മാരായി രൂപാന്തര ശരീരികളായി അവിടെ നിൽക്കും. അന്ന് നമ്മുടെ പ്രിയന്റെ മഹത്വം പൂർണ്ണമായി അന്ന് മാത്രമേ നാം ദർശിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവർ, ഒരു കാര്യം കൂടെ പറയട്ടെ, അന്ന് ആത്മീക പോരാട്ടം ഉണ്ടാകിയില്ല. ഇന്ന് നാം എങ്ങനെയാണ് ജീവിക്കുന്നത്? ഇന്ന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ച മനുഷ്യനായി നാം ജീവിക്കുന്നു. പക്ഷേ അന്ന് സർവായുധവർഗം ധരിച്ച മനുഷ്യനായിട്ടല്ല ആ വിധത്തിൽ നാം നിൽക്കുന്നത്. ഇനി ആത്മീക പോരാട്ടം ഉണ്ടാകിയില്ല. ഇന്ന് ആത്മീക പോരാട്ടമുണ്ട്, തിരുപോരാട്ടമുണ്ട്. ഇന്ന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചതിൽ മാത്രമേ വിജയം നമുക്കുണ്ടാകുകയുള്ളൂ. പക്ഷേ അതെല്ലാം ഒഴിഞ്ഞു കളഞ്ഞ് നാം കൊരിന്ത്യ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ ആത്മികമായത് ധരിച്ചുകൊണ്ട് നാം ഉയരങ്ങളിലേക്ക് എടുക്കപ്പെടുകയും അന്ന് ആ സ്ഥാനത്ത് നമ്മുടെ പ്രിയനോടൊപ്പം നിൽക്കുകയും ചെയ്യും. ഒരു നിർദ്ദേശം മാത്രം നൽകി ഞാൻ മുൻപോട്ട് പോകട്ടെ. ഇന്ന് ആത്മീക ജീവിതത്തിന് അധികം പ്രാധാന്യം നൽകാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പിന്മാറ്റത്തിന്റെ ലാഞ്ചനയിൽ, പിന്മാറ്റത്തിന്റെ സ്വഭാവത്തിൽ, ദൈവത്തിന്റെ സാന്നിധ്യം വിട്ടുകൊടുക്കാൻ തക്കവണ്ണമുള്ള അവസ്ഥയിൽ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, യൗവനക്കാരോ പ്രായമുള്ളവരോ ആര് തന്നെ ആയിക്കൊള്ളട്ടെ, അങ്ങനെ ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ ആത്മീയത്വത്തിന്റെ പ്രാധാന്യം എന്ന് നാം മനസ്സിലാക്കണം. നാം ഒരു ആത്മീക മണ്ഡലത്തിലേക്കാണ്, സംശുദ്ധമായ ഒരു ആത്മീക മണ്ഡലത്തിലേക്കാണ് നാം പോകുന്നത്. മൂന്നാമതായി, ഇത് കൃപയിലുള്ളൊരു പ്രവേശനമാണ്. എന്താണത്? ഇത് കൃപയിലുള്ള പ്രവേശനം. ഇത് കൃപാമഹത്വത്തിന്റെ പുകഴ്ചയായിട്ടാണ് എഫേസ്യർ ലേഖനത്തിൽ പറയുന്നത്. നോക്കുക, പഴയ നിയമകാലത്ത് സാർവത്രികമായി കൃപ വാഗ്ദാനം ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്രായേൽ സഭയ്ക്ക് സാർവത്രികമായി കൃപ വാഗ്ദാനം ചെയ്തിട്ടില്ല. പകരം അന്ന് അനുഭവിച്ചു വന്നിരുന്നത് വ്യക്തിപരമായ കൃപ മാത്രമായിരുന്നു. നാം വായിക്കുന്നു, നോവയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു, ദാവീദ് യഹോവയുടെ കൃപകളെ കുറിച്ച് പാടി. എന്നാൽ ഇസ്രായേലിന് ലഭിച്ചതെന്താണ്? സഭയ്ക്ക് ലഭിച്ചതെന്താണ്? പുതിയ നിയമസഭയ്ക്ക് ലഭിച്ചതെന്താണ്? യോഹന്നാൻ തന്റെ സുവിശേഷം എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുന്നു, ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു ഇസ്രായേലിന്, എന്നാൽ കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം ദൈവസഭയ്ക്ക് വന്നു. എന്നാൽ കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം ദൈവസഭയ്ക്ക് വന്നു. കർത്താവിന്റെ ദാസന കൃപയെക്കുറിച്ച് വളരെ മനോഹരമായി ആരാധനവേളയിൽ സംസാരിക്കുകയുണ്ടായല്ലോ. ആ കൃപ നാം പ്രാപിച്ചതിന്റെ മഹത്വം അന്ന് നാം മനസ്സിലാക്കും. അവർക്ക് കൃപ ലഭിച്ചിരിക്കുന്നു, കൃപ ലഭിച്ചവൾ, അതാണ് കാന്തയെക്കുറിച്ചുള്ള വിശേഷണം. സാമൂഹിക അർത്ഥത്തിൽ ദൈവസഭ മാത്രമാണ് കൃപ ലഭിച്ചവൾ. എന്താണ് നമ്മുടെ പ്രത്യേകത? ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ കാന്തയായ സഭയായി നാം നിൽക്കുമ്പോൾ കൃപയുടെ രണ്ടു വിധത്തിലുള്ള അനുഭവം നമുക്കുണ്ട്. ഒന്ന്, സാമൂഹിക അർത്ഥത്തിൽ വാഗ്ദാനം ചെയ്തിട്ടുള്ള കൃപ. ആ കൃപ പ്രാപിച്ച സാർവത്രിക സഭയുടെ അംഗങ്ങളാണ് നാം. വീണ്ടും വ്യക്തിപരമായ കൃപയിൽ നാം അനുഭവിക്കുന്നു. രക്ഷയിലേക്ക് വരുമ്പോൾ വ്യക്തിപരമായി നാം കൃപ അനുഭവിച്ചു. അതാണ് കൃപയുടെ മഹത്വം എന്ന് പറയുന്നത്. ഇസ്രായേൽ ഒരിക്കലും ഒരിക്കലും മോശയിലും ന്യായപ്രമാണത്തിലും രസിച്ച് ഇതെല്ലാം ഞങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞ ഇസ്രായേലിന് ഒരിക്കലും ആ വിധത്തിൽ വെളിപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇവർ മർമ്മമാണെന്ന് എഫേസ്യർ ലേഖനത്തിൽ പറയുന്നത്. യഹൂദനാകട്ടെ എവനാകട്ടെ, അവർ ഈ കൃപയിലേക്ക് വരുമ്പോൾ അതിന് കൃപാമഹത്വത്തിന്റെ പുകഴ്ച എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. സാർവത്രിക അർത്ഥത്തിലുള്ള കൃപയുടെ വാഗ്ദാനം അത് വാസ്തവത്തിൽ ദൈവസഭ പ്രാപിച്ചു. അതുകൊണ്ടാണ് കാന്തയെ സാമൂഹ്യ അർത്ഥത്തിൽ നാം അവിടെ കാണുമ്പോൾ അവൾക്ക് കൃപ ലഭിച്ചവൾ, അവൾക്ക് കൃപ ലഭിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അവൾക്ക് കൃപ ലഭിച്ചിരിക്കുന്നു. ആ വാക്ക് എത്രയോ മനോഹരമാണ്, എത്രയോ അർത്ഥവത്താണ്. പുതിയ നിയമസഭയ്ക്ക് കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. എഫേസ്യർ ലേഖനത്തിൽ അതൊരു മർമ്മമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കൃപയുടെ ദാനം, കൃപയുടെ ധനം, കൃപയുടെ മഹത്വം, കൃപയുടെ പുകഴ്ച, കൃപയുടെ ശക്തി, നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ വ്യാപാര ശക്തി എന്നാണ്, നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അത്ഭുതകരമായ വ്യാപാര ശക്തി എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ അത്രയും പറഞ്ഞ് അവിടെ നിർത്തട്ടെ. അതുകൊണ്ട് കൃപയുടെ എല്ലാവിധമായ അവസ്ഥകളും, അതിന്റെ പുകഴ്ച, അതിന്റെ മഹത്വം, അതിന്റെ ധനം, അതിന്റെ ശക്തി, അതെല്ലാം അനുഭവിക്കുന്ന ഈ അനുഗ്രഹങ്ങൾക്ക് ഇസ്രായേൽ എല്ലാ അവകാശികൾ. ദൈവസഭ അവന്റെ കാന്ത മാത്രമാണ്. നാമാണ് അവകാശികൾ. പഴയ നിന്ന പിതാക്കന്മാർ കർത്താവായ യേശുക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് രക്ഷപ്രാപിച്ചു, യാതൊരു സംശയവുമില്ല. എന്നാൽ കാന്ത എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ പുതിയ നിയമസഭയിൽ അംഗങ്ങൾ മാത്രമായിരിക്കും. അവർ മാത്രമാണ് വിശേഷണത്തിന് അർഹരായിട്ടുള്ളത്. അതുകൊണ്ട് ഞാനൊരു നിർദ്ദേശം പറഞ്ഞ് വളരെ വേഗം മുമ്പോട്ട് പോകട്ടെ. അതായത് ദൈവസഭ, നാം കൃപ പ്രാപിച്ചവർ, കൃപയിൽ നിലനിൽക്കുന്നവർ, കൃപയിൽ പ്രവേശിക്കുവാൻ പോകുന്നവർ, നാം കൃപയ്ക്ക് അധീനരായിരിക്കണം. നമ്മുടെ വാക്കുകൾ, പ്രവൃത്തികൾ കൃപ കൂടാതാകരുത്. ആ കൃപയാലാണ് നാം തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ആ കൃപയും സമാധാനവുമാണ് നമ്മുടെ ഹൃദയത്തിൽ ഭരിക്കുന്നത്. ആ കൃപയിലാണ് നാം സ്വർഗീയ രാജമന്ദിരത്തിൽ പ്രത്യക്ഷപ്പെടുവാൻ പോകുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം കൃപ നിറയ്ക്കാമോ, നമ്മുടെ വാക്കുകൾ പ്രവൃത്തികൾ അതെല്ലാം വിട്ടുവീഴ്ചയോടുകൂടെ, സത്യത്തിന് അനുസാരമായ വിട്ടുവീഴ്ചകളോടുകൂടെ, കൃപയോടുകൂടെ, ആത്മീക സ്നേഹത്തിലും ഐക്യതയിലും താലം പിഴിക്കുവാനുള്ള മനോഭാവമായിട്ട് നാം മുമ്പോട്ട് ജീവിക്കണം. കാരണം നാം കൃപ ലഭിച്ചവരാണ്. അതിന്റെ മഹത്വം അന്ന് മാത്രമേ പൂർണ്ണമായ നിലയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. അടുത്ത ഭാഗത്തേക്ക് ഞാൻ പെട്ടെന്ന് പോകുവാൻ ആഗ്രഹിക്കുന്നു. നാലാമത് കാന്തയുടെ പ്രവേശനത്തിന്റെ പ്രത്യേകത, അത് വളരെ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു. അവളുടെ പ്രവേശനം, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തന്നെത്താൻ തന്നെത്താൻ, ഞാനതിന് കൊടുക്കുന്ന തലക്കെട്ട് സ്വമനസ്സാലയുള്ള പ്രവേശനം. കാന്തയുടെ പ്രവേശനം സ്വമനസ്സാലയുള്ള പ്രവേശനമാണ്. നോക്കുക, സ്വമനസ്സാലയുള്ള പ്രവേശനം, അതിനൊരു ആത്മീയ അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് ആ വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് വളരെ അർത്ഥവത്തായിട്ടാണ് ആ വാക്ക് ദൈവാത്മാവ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കാന്തയുടെ പ്രവേശനം സ്വമനസ്സാലയുള്ള പ്രവേശനമായിരിക്കും. ക്രിസ്തുവിന്റെ സഭയിലേക്ക് ഒരുവൻ പ്രവേശിക്കുന്നത് സ്വമനസ്സോടുകൂടെയാണ്. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, പഴയ നിയമത്തിൽ ഒരു ഉദാഹരണം വളരെ പെട്ടെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. എലയാസർ ഇസഹാക്കിന് വേണ്ടി വിവാഹാലോചനയ്ക്ക് പോയി. ആ പശ്ചാത്തലം ഒന്നും ഞാൻ വിവരിക്കുന്നില്ല. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് നമുക്കറിയാം, ദൈവിക പദ്ധതിയാണ്. വളരെ വ്യക്തമാണ്, കാരണം അബ്രഹാമിന് അവനെ നിർജീവത്വത്തിൽ ദൈവം വാഗ്ദാനം നൽകുമ്പോൾ അബ്രഹാമിന് അധികം മുന്നിലോട്ട് കാണുവാൻ അന്ന് കഴിയുമായിരുന്നില്ല. എന്നാൽ ദൈവം അറിയുന്നു, ദൈവം അബ്രഹാമിനെയും അബ്രഹാമിലൂടെ ഇസാക്കിനെയും ഇസാക്കിന്റെ ഭാര്യയായ റിബേക്കയെയും അതിനോട് ഇസ്രായേൽ ഗോത്രങ്ങളെയും അതിനോട് പിൻവരുന്ന തലമുറകൾ മുഴുവനും ഇസ്രായേൽ ജനത്തെയും ഒടുവിൽ സ്ത്രീയുടെ സന്തതിയായി വരുന്ന ലോകരക്ഷകരായ ക്രിസ്തുവിനെയും ദൈവത്തിന് ദർശിക്കുവാൻ കഴിയും. എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, അതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് ദൈവിക പദ്ധതിയാണ്, യാതൊരു സംശയവുമില്ല. എലയാസർ എന്നോട് ചോദിക്കുമ്പോൾ ലാബാൻ പറഞ്ഞു, ഞാൻ ബാലയോടൊന്ന് ചോദിക്കട്ടെ. ബാലയോട് ചോദിച്ചു, എന്താണ് അവളുടെ മറുപടി, നീ പോകുന്നുവോ? അവൾ പറഞ്ഞത്, ഞാൻ പോകുന്നു. ഇതാണ് ദൈവസഭയിലേക്കുള്ള നമ്മുടെ പ്രവേശനം. ഞാൻ പറയട്ടെ, തീർച്ചയായിട്ടും ദൈവത്തിന്റെ മുന്നറിവ് അതിന്റെ പുറകിലുണ്ട്, ഞാനത് നിഷേധിക്കയില്ല. ദൈവത്തിന്റെ മുന്നറിവും ദൈവത്തിന്റെ മുൻകരുതലും അതെല്ലാം അതിന് പിന്നിലുണ്ട്, യാതൊരു സംശയവുമില്ല. പരിശുദ്ധാത്മാവാണ് നമ്മുടെ രക്ഷയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത്, കൃപയാലാണ് നാം രക്ഷിക്കപ്പെടുന്നത്, ഒരു സംശയവുമില്ല. പക്ഷേ നാം ഏറ്റുപറഞ്ഞ നിമിഷം കർത്താവായ യേശു ക്രിസ്തുവിനെ ജാനന്റെ കർത്താവും സ്വന്തം രക്ഷിതാവുമായി സ്വീകരിക്കുന്നുവെന്ന് പറഞ്ഞ നിമിഷം അത് റിബേക്ക പറഞ്ഞതുപോലെയാണ്, ഞാൻ വരുന്നു, അത് എന്റെ വായിൽ നിന്ന് വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. റിബേക്കയ്ക്ക് വേണ്ടി എലയാസരല്ല അത് പറഞ്ഞത്, ഇന്ന് പറഞ്ഞതുപോലെ ഏറ്റുപറഞ്ഞു കൊടുക്കുന്ന രീതിയിലുമല്ല, ഇന്ന് പറഞ്ഞ് ഏറ്റുപറയുന്ന രീതിയിലുമല്ല, സ്വമനസ്സോടുകൂടെയാണ് അവളത് പറഞ്ഞത്. കാരണം ക്രിസ്തീയ ശുശ്രൂഷയുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം വെളിപ്പെടുന്ന ഒരു നിമിഷമാണ്. ഞാൻ സ്വമനസ്സോടുകൂടെയാണ് സഭയിലേക്ക് പ്രവേശിക്കുന്നത്. ഉന്തിത്തള്ളിയല്ല ആരും രക്ഷയിലേക്ക് വരുന്നത്, സ്വമനസ്സോടുകൂടി. അതിന്റെ പിന്നിൽ ദൈവാത്മാവ് പ്രവർത്തിച്ചിട്ടുണ്ട്, അനേക ദൈവദാസന്മാർ പ്രവർത്തിച്ചിട്ടുണ്ടാകാം, ഒരുപക്ഷെ ഒരു പ്രസംഗം കണ്ടിട്ടാകാം, ട്രാക്ട് വായിച്ചിട്ടാകാം, എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ദൈവത്തെ മുന്നമേ കണ്ടിട്ടുണ്ട്. ദൈവാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധ്യം വരുത്തി കാണും. പക്ഷേ ഇവിടെ നമുക്ക് മുദ്രണം നൽകുന്നത് നീ സ്വമേധയാ പ്രവേശിച്ചിരിക്കുന്നുവെന്ന നിലയിലാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? ക്രിസ്തീയ ജീവിതത്തിന്റെ കടപ്പാടുകളിൽ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരിക്കലും നാം പിന്മാറുവാൻ പാടില്ല. ഞാൻ സ്വമനസ്സോടുകൂടി, അതേ കർത്താവേ ഞാൻ വരുന്നു ക്രൂശിക്കൽ, ഇതാണ് സ്വമനസ്സാലയെ പ്രവേശിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. എത്രയോ മനോഹരമായിട്ടാണ് അത് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. നമ്മുടെ രക്ഷയിൽ ദൈവം കണക്കിട്ടിട്ടുള്ളത് സ്വമനസ്സാലയുള്ള പ്രവേശനം, അത് ദൈവം കണക്കിട്ടുകൊണ്ട് പറഞ്ഞിരിക്കുന്നു, ഇതാ കാന്ത വന്നിരിക്കുന്നു. എങ്ങനെയാണ് അവൾ രാജമന്ദിരത്തിൽ നിൽക്കുന്നത്? എങ്ങനെയാണ് അവൾ സ്വർഗീയ മനോഹരയിൽ നിൽക്കുന്നത്? അവൾ തന്നെത്താൻ കടന്നു വന്നിരിക്കുന്നു. അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ അവൾക്ക് തന്നെ ദൈവം ഒരു ബഹുമതിയായി നൽകിയിരിക്കുന്നു, സ്വമനസ്സാലയുള്ള പ്രവേശനം. അതുകൊണ്ട് ക്രിസ്തീയ പ്രവർത്തനത്തിൽ ഈ സ്വമനസ് നാം കാണിക്കേണ്ടത് ആവശ്യമാണ്. നമ്മെ സ്നേഹിച്ച് തന്നെത്താൻ അവൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നുകൊണ്ട് ആ സ്വമനസ്സാലയുള്ള പ്രവർത്തനം കർത്താവിന് വേണ്ടി നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഞാൻ സ്വമേധയാ ക്രൂശിലേക്ക് വന്നതുകൊണ്ട് ഇതാ ഞാൻ സ്വമേധയാ ക്രിസ്തീയ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു, ഇതാ പ്രവർത്തനങ്ങളിലേക്ക്, പദ്ധതികളിലേക്ക്, സുവിശേഷത്തിലേക്ക് ഞാൻ എന്റെ കർത്താവിനെ സ്നേഹിച്ച് സ്വമനസ്സാല ഇതാ കടന്നു വരുന്നു. നാം അത് സ്വമനസ്സോടുകൂടെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നാം സ്വമനസ്സോടുകൂടെ ചെയ്യണം, പ്രവർത്തിക്കണം. കാരണം ദൈവവും കടക്കിട്ടിരിക്കുന്നത് ഇതാ കാന്ത കടന്നു വന്നിരിക്കുന്നു, സ്വമനസ്സാലെ തന്നെത്താൻ അവൾ കടന്നു വന്നിരിക്കുന്നു. അഞ്ചാമതായി നാം കാണുന്നത് കാന്തയുടെ പ്രവേശനം ഒരുക്കത്തോടുകൂടെയുള്ള പ്രവേശനമാണ്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് തന്നെത്താണ് അവൾ ഒരുങ്ങിയിരിക്കുന്നു. അത് വളരെ വ്യക്തമായി വെളിപ്പാട് പുസ്തകം 19 അധ്യായത്തിൽ ആ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ബാഹ്യമായ ഒരുക്കമുണ്ട്, ആന്തരികമായ ഒരുക്കവുമുണ്ട്. അതായത് ബാഹ്യമായി നാം ഒരുക്കത്തോടുകൂടെ ആയിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ ആന്തരികമായ ഒരുക്കമുണ്ട്. എങ്ങനെയാണ് ആന്തരികമായ ഒരുക്കമുണ്ടാകുന്നത്? ദൈവവചനത്താലും പ്രാർത്ഥനയാലും ഒരുക്കപ്പെട്ട ഒരു ജീവിതം, ദൈവവചനത്താലും പ്രാർത്ഥനയാലും സ്ഥാനം പിടിച്ചിട്ടുള്ള ആത്മീയ ഒരുക്കത്തോടുകൂടെയുള്ള ഒരു ക്രിസ്തീയ ജീവിതം കഴിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. വലിയൊരു വിഷയമാണത്. നമ്മുടെ എല്ലാം ജീവിതത്തിലെ ഒരുക്കമില്ലായ്മ പരാജയമാണ്. ഒരുക്കത്തോടുകൂടെ നാം പ്രവർത്തിക്കുന്നുവെങ്കിൽ അത് വിജയമാണ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ക്രിസ്തീയ സഭയിലേക്കുള്ള പ്രവേശനം ഒരുക്കത്തോടുകൂടി മാത്രം. ശ്രദ്ധിക്കുക, സ്വർഗം എന്ന് പറയുന്നത് ഒരുങ്ങിയിരിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു സ്ഥലമാണ്. ഒരുങ്ങാത്ത ആർക്കും അവിടെ പ്രവേശനമില്ല, ഒരുങ്ങാത്ത അവർ രക്ഷിക്കപ്പെട്ടവർ ആയിരിക്കേയില്ല. ആ ഉപമകളെല്ലാം നമുക്ക് പുതിയ നിയമത്തിൽ കാണാൻ കഴിയും. തീർച്ചയായിട്ടും രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ അവർ സ്വർഗത്തിൽ കാണും, അവർ ഒരുങ്ങിയിട്ടുള്ളവരുമായിരിക്കും. സ്വർഗം ഒരുങ്ങിയിട്ടുള്ളവർക്ക് വേണ്ടി മാത്രം ഒരുക്കപ്പെടുന്ന ഒരു സ്വർഗമാണ്. ഒരുങ്ങാത്ത ആർക്കും അവിടെ കടന്നു വരുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് കാന്ത സ്വർഗത്തിനായി ഒരുങ്ങുന്നു. എന്താണ് സ്വർഗം ചെയ്യുന്നത്? കാന്തയ്ക്ക് വേണ്ടി സ്വർഗം ഒരുക്കപ്പെടുന്നു. കർത്താവായ യേശു ക്രിസ്തു ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. അവൻ സ്വർഗമൊരുക്കിക്കൊണ്ടിരിക്കുന്നു. ആർക്കു വേണ്ടി? കാന്തയ്ക്ക് വേണ്ടി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ എല്ലാ മാലിന്യങ്ങളും എല്ലാ അശുദ്ധിയും എല്ലാ കുറവുകളും ഉപേക്ഷിക്കുക, ഒരുങ്ങുക. സ്വർഗീയ ജീവിതത്തിനായി ആദരത്തിൽ ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് കാന്ത ഒരുക്കത്തോടുകൂടി പ്രവേശിക്കുന്നു. അവൾ ഒരുക്കത്തോടുകൂടെ ജീവിച്ചു, ഒരുക്കത്തോടുകൂടെ പ്രവർത്തിച്ചു, ഒരുക്കത്തോടുകൂടെ സഭയിൽ പ്രവേശിച്ചു. സ്വർഗീയ പ്രവേശനവും ഒരുക്കത്തോടുകൂടെ തന്നെ ആയിരിക്കണം. ഒരു കാര്യം മാത്രം ഞാൻ പറയട്ടെ, ഒരുങ്ങുക എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ നമ്മുടെ ഭൗതിക ജീവിതത്തെ, ഈ ലൗകിക ജീവിതത്തെ, എന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നുള്ള ഏറ്റവും ലളിതമായ വാക്കാണ്. അതിൽ കൂടുതൽ വിശദീകരണം ആവശ്യമില്ലല്ലോ. എന്റെ ജീവിതത്തെ ഈ ലോകത്തിൽ തന്നെ ഞാൻ ക്രമപ്പെടുത്തുക. ഇന്നെ കേൾക്കുന്ന പലർക്കും ഏതെല്ലാം കാര്യങ്ങൾ ക്രമപ്പെടുത്തുവാനുണ്ടെന്ന് അവരവർക്ക് തന്നെ അറിയാം. എനിക്ക് നന്നായിട്ടറിയാം ഞാൻ ഏതെല്ലാം കാര്യങ്ങളിലാണ് ക്രമപ്പെടേണ്ടതെന്ന്. ഞാനിങ്ങനെ പറയാറുണ്ട്, അതായത് യഥാർത്ഥമായി ക്രിസ്തീയ ശുശ്രൂഷയിൽ വിജയം വരിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങളിൽ ഒരു നിർണയമുണ്ടായിരിക്കണം, നിശ്ചയമുണ്ടായിരിക്കണം. അത് ഒന്നായാലും മതി. ഒന്ന്, എന്റെ മരണത്തെക്കുറിച്ചുള്ള ഒരു നിർണയം. മോശം പറയുന്നത് പോലെ ഞങ്ങളുടെ നാളുകൾ എണ്ണുവാൻ ഞങ്ങൾ ഉപദേശിക്കണമേ. ഒരു മനുഷ്യൻ ഏതെങ്കിലും വിധത്തിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെങ്കിൽ ഒന്നുകിൽ അവന്റെ നാളുകളെ എണ്ണണം, അതായത് അവൻ മരിക്കുവാൻ സന്നദ്ധനായിരിക്കണം, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് ആസന്നമായിരിക്കുന്നു എന്നുള്ള വിശ്വാസമുണ്ടായിരിക്കണം. അപ്പോഴാണ് ജീവിതത്തെ ക്രമപ്പെടുത്തുന്നത്. നമ്മുടെ എല്ലാ വിചാരം ഇതിങ്ങനെ നൂറ് വർഷങ്ങളുണ്ടെന്നാണ്. ഇന്നില്ല, വളരെ കുറച്ച് കാലങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ ആയുഷിന്റെ തന്നെ വളരെ ചുരുങ്ങിയ കാലങ്ങൾ മാത്രമേ നിശേഷിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് ആസന്നമായിരിക്കുന്നു. വളരെ ചുരുങ്ങിയ സമയം. പ്രിയപ്പെട്ടവരെ, ക്രമപ്പെടുത്തുവാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് ചെയ്യേണ്ടത് ആവശ്യമാണ്. സ്വർഗം കാത്തിരിക്കുന്നത് ഒരുക്കപ്പെട്ട കാന്തയെ സ്വീകരിക്കുവാനാണ്, ഒരുങ്ങിയിരിക്കുന്ന കാന്തയെ സ്വീകരിക്കുവാനാണ്. ഞാനും നിങ്ങളും അതിൽ അംഗങ്ങളാണ്. അതൊരിക്കലും നാം മറന്നുപോകരുത്. നമുക്കൊരുക്കം ആവശ്യമാണ്. അതുകൊണ്ട് ശുശ്രൂഷകളിലും ജീവിതത്തിലെ ഓരോ ചലനങ്ങളിലും എത്രമാത്രം ക്രമീകരണം ആവശ്യമായിരിക്കുന്നുവോ അത്രമാത്രം ഒരുക്കം ആവശ്യമായിരിക്കുന്നു. കാന്തയുടെ പ്രവേശനം, അതിൽ ആറാമത്തെ വർണ്ണന, അത് സ്വയം അലങ്കൃതമായ ഒരു പ്രവേശനമാണ്. അതായത് ഈ കാന്തയുടെ വസ്ത്രം എന്ന് പറയുന്നത് അലങ്കരിക്കുവാൻ വേണ്ടി വസ്ത്രം കിട്ടിയവളാണ്. അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ പ്രത്യേകത. കർമ്മമാർഗങ്ങളിലല്ല രക്ഷാമാർഗം, അത് നാം പ്രശ്നിക്കുന്നവരാണ്. അതാണ് സത്യവും. വിശ്വാസമാർഗമാണ്, അതായത് രക്ഷയിലേക്ക് വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ നീതിയുടെയും വിശുദ്ധിയുടെയും വസ്ത്രം, രക്ഷാവസ്ത്രം. സൽപ്രവർത്തികൾ കൊണ്ട് നാം ആ വസ്ത്രത്തെ മോടിപിടിപ്പിക്കുക, അതാണ് വചനം പറയുന്നത്. യഹൂദ പശ്ചാത്തലത്തിൽ ഒരു യഹൂദ യുവതിക്ക് വിവാഹ നിശ്ചയവേളയിൽ അവൾക്കായി നിശ്ചയിക്കപ്പെട്ട യുവാവ് ഒരു വസ്ത്രം കൊടുക്കും. ആ വസ്ത്രം ലഭിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അവൾ മണവാട്ടിയായി തീർന്നിരിക്കുന്നു. ആ മണവാട്ടിയുടെ ആ വസ്ത്രത്തിൽ അവൾ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? വിവാഹ നാൾ വരെ അവൾക്കൊരു കടപ്പാടുണ്ട്. മണവാളം കൊടുത്ത ആ വസ്ത്രത്തിൽ ഏറ്റവും നല്ല ചിത്രത്തയ്യൽ കൊണ്ട് അത് അലങ്കൃതമാക്കുക എന്നുള്ളതാണ്. അത് ചിത്രത്തയ്യൽ കൊണ്ട് അലങ്കൃതമാക്കി ആ വസ്ത്രവുമായി വിവാഹ നാളിൽ പ്രവേശിക്കുക. അതുകൊണ്ടാണ് 45-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് അവളെ ചിത്രത്തയ്യലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നമ്മുടെ മണവാളം ഒരു വസ്ത്രം തന്നിരിക്കുന്നു. നാം സൽപ്രവൃത്തികൾ കൊണ്ടല്ല ആ വസ്ത്രം വാങ്ങിയത്, കൃപയായി, സൗജന്യമായി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയാലുള്ള രക്ഷയിൽ നാം ശരണപ്പെട്ടപ്പോൾ നമുക്ക് ലഭിച്ച വസ്ത്രം എന്താണ് അതിന്റെ പ്രത്യേകത? അത് ശുദ്ധവസ്ത്രമാണ്. വീണ്ടും അതിനൊരു പ്രത്യേകത, അത് ശുഭ്രവസ്ത്രമാണ്. അതായത് ക്രിസ്തുവിലേക്ക് എത്താനുള്ള നീതിയാലും വിശുദ്ധിയാലും തെളിഞ്ഞ വസ്ത്രമാണ്. ആ വസ്ത്രം ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു. ആ വസ്ത്രത്തിൽ നാം ഈ ചിത്രത്തയ്യലുകൾ, സൽപ്രവൃത്തികളാകുന്ന ചിത്രത്തയ്യലുകൾ ധരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് വളരെ മനോഹരമായിട്ടാണ് വേദപുസ്തകം പറയുന്നത്, ദൈവത്തിന്റെ മനുഷ്യൻ. അടുത്ത വാക്ക്, സകല സൽപ്രവൃത്തികൾക്കും ഉത്സാഹം കാണിക്കേണ്ടത് ആവശ്യമാണ്. ഒരു ലോക മനുഷ്യൻ സൽപ്രവൃത്തികൾ ചെയ്തതുകൊണ്ടാകയില്ല. ദൈവ മനുഷ്യൻ ആയതിനു ശേഷം സൽപ്രവൃത്തികളിൽ ഉത്സാഹമുള്ളവനായിരിക്കണം. വീണ്ടും തീത്തോസിന്റെ ലേഖനത്തിൽ പറയുന്നത്, വിശ്വസിച്ചവർ സൽപ്രവൃത്തികൾക്കായി ഒരുങ്ങിയിരിക്കണം, മുമ്പരായിരിക്കണം. ദൈവപൈതലിനാണ് ആ വസ്ത്രം ലഭിക്കുന്നത്, അത് അവൻ സൽപ്രവൃത്തികൾ കൊണ്ട് അലങ്കൃതമാക്കണം. പ്രിയപ്പെട്ടവരെ, ഈ ഭൗതിക ശരീരം നാം ഒരുങ്ങുകളെയുമെങ്കിലും വെളിപ്പെടേണ്ട ഒരു വസ്ത്രമുണ്ട്, അത് നാം ഒരിക്കലും മറന്നുപോകരുത്. ഇന്ന് ചിന്തിക്കുക, ഇങ്ങനെ ചിന്തിക്കുക, യേശു ക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത മരണത്താൽ എനിക്ക് ലഭ്യമായ ആ വസ്ത്രം ഇന്ന് അതിന്റെ സ്തുതി എന്താ? ഇന്ന് ഓരോരുത്തരും പരിശോധിക്കുക, ഇന്ന് അതിന്റെ സ്തുതി എന്താണ്? അതിൽ മാലിന്യമുണ്ടെങ്കിൽ അത് മാറ്റുക മാത്രമല്ല, സൽപ്രവൃത്തികൾ കൊണ്ട് അത് അലങ്കൃതമാക്കേണ്ടതും ആവശ്യമാണ്. മാലിന്യം മാറ്റുക മാത്രമല്ല, കറയില്ലാത്തവരായി തീരുക മാത്രമല്ല, പകരം അത് സൽപ്രവൃത്തികൾ കൊണ്ട് അലങ്കൃതമായിരിക്കണം. ആ വിധത്തിൽ നമുക്ക് കൃപ ലഭിച്ചിരിക്കുന്നു. ആ ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ നമുക്ക് കൃപ ലഭിച്ചിരിക്കുന്നു. അടുത്ത വാക്ക്, ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. അതിൽ കൂടുതൽ വിശദീകരിക്കുവാൻ സമയം എന്നെ അനുവദിക്കുന്നില്ല. ഏഴാമതായി, സഭയാം കാന്തയുടെ സ്വർഗീയ പ്രവേശനത്തിന്റെ പ്രത്യേകത, ഏഴാമത്തെ പ്രത്യേകത ഇങ്ങനെയാണ് നാം കാണുന്നത്. അത് കാത്തിരിപ്പിന്റെ നിവൃത്തിയായ ഒരു പ്രവേശനമായിരിക്കും, കാത്തിരിപ്പിന്റെ പൂർത്തീകരണമായ പ്രവേശനം. ആരാണ് കാത്തിരിക്കുന്നത്? മണവാളനും മണവാട്ടിയും, കാന്തയും കാന്തനും കാത്തിരിക്കുന്നു. വാസ്തവത്തിൽ അത് ഇരുവിഭാഗത്തിന്റെയും കാത്തിരിപ്പിന്റെ പൂർത്തീകരണമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു നാൾ കാഹളം ധനിക്കുമ്പോൾ മരിച്ചവരായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവർ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരം പ്രാപിച്ച് ഈ അവസ്ഥയിലേക്ക് നാം ചെല്ലുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. അത് കാത്തിരിപ്പിന്റെ പൂർത്തീകരണമായി അനുഗ്രഹിക്കപ്പെട്ടൊരു നിമിഷമായിരിക്കും. നമുക്കറിയാം പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളെ ഞാൻ ക്രിസ്തുവിനായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. വിവാഹ നിശ്ചയം കഴിഞ്ഞു. വിവാഹ നാൾ വെളിപ്പാട് പുസ്തകം 19 അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. എന്നു മുതലാണ് കാന്ത കാത്തിരിക്കുന്നത് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടത് മുതൽ ആ വിവാഹ നാൾ വരെ കാന്ത കാത്തിരിക്കുന്നു. പ്രിയനും കാത്തിരിക്കുന്നു, ക്രിസ്തുവും കാത്തിരിക്കുന്നു. എങ്ങനെയാണ് കാത്തിരിക്കുന്നത്? നമുക്കായി ജീവൻ നൽകിയ നിമിഷം മുതൽ, നാം വിശ്വസിച്ച നിമിഷം മുതൽ നമുക്കായി താൻ കാത്തിരിക്കുന്നു. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ ആ വാക്ക് തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട്. ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെക്കുറിച്ച് പറയുന്ന ആ ഭാഗമുണ്ടല്ലോ, അവൻ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ, തനിക്കായി കാത്തിരിക്കുന്നവരുടെ, ആർക്കു വേണ്ടി? തനിക്കായി കാത്തു നിൽക്കുന്നവർക്ക് വേണ്ടി, തനിക്കായി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അവൻ വീണ്ടും പ്രത്യക്ഷനാകും. അങ്ങനെയുള്ള ഒരു അനുഗ്രഹീതമായൊരു നിമിഷത്തിലേക്ക്, ഒരു അനർഹമായൊരു നിമിഷത്തിലേക്ക്, ഒരു മനോഹരമായൊരു നിമിഷത്തിലേക്ക് കാലമെടുത്തുകൊണ്ടിരിക്കുന്നു. അവർണ്ണനീയമായ അനുഗ്രഹീതമായൊരു നിമിഷം. പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെട്ട നാളിലെ സന്തോഷം എങ്ങനെയോ അങ്ങനെയായിരിക്കണം കർത്താവിന് നാൾ വരെ. ഇന്നെന്നെ കേൾക്കുന്ന പലരിലും രക്ഷിക്കപ്പെട്ട നാളിൽ വലിയ സന്തോഷമുണ്ടായിരുന്നവർ കണ്ടേക്കാം. പക്ഷേ ഇന്ന് ആ സന്തോഷം മാഞ്ഞുപോയിട്ടുണ്ടെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് ആ നാളിലെ സന്തോഷം സഭാജീവിതം മുഴുവനായി തുടരണം എന്ന് തന്നെയാണ്. ആ സന്തോഷത്തിന്റെ പൂർണ്ണതയിൽ തീർച്ചയായിട്ടും നാം ആയിരിക്കും. ഞാൻ ഇങ്ങനെ ഈ ഭാഗങ്ങൾ ഉപസമരിക്കുവാൻ ആഗ്രഹിക്കുന്നു. കാഹളം ധനിക്കുമ്പോൾ മരിച്ചവർ ഉയർക്കുകയും ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടുകയും ചെയ്ത പുനരുദ്ധാനത്തിന്റെ പേരിൽ ഉയരങ്ങളിലേക്ക് എടുക്കപ്പെടുന്ന ക്രിസ്തുവിന്റെ കാന്തയായ സഭ ഈ പ്രത്യേകതകളോട് പ്രവേശിക്കുമ്പോൾ അതിന് സാക്ഷ്യം വഹിക്കുന്നത് ഒരു മകൾ സദസ് തന്നെയായിരിക്കും. തീർച്ചയായിട്ടും അതൊരു മകൾ സദസ്സായിരിക്കും. അതിന് പശ്ചാത്തലം നോക്കുക, സ്വച്ഛ സ്വരീയവും പലുങ്ങുകളിൽ നിത്തവും നമ്മുടെ സ്വർഗീയ പശ്ചാത്തലം, അതൊരു മകൾ സദസ് തന്നെയായിരിക്കും. ഒരു ഭാഗത്ത് സേവകാത്മാക്കളായ ഭൂതന്മാർ, മറുഭാഗത്ത് നാം കാണുവാൻ ആഗ്രഹിച്ച പലരും, അതൊരു മഹൽ സദസ് തന്നെയായിരിക്കും. കാരണം നമ്മോടുകൂടെ നമ്മെ വിട്ടുപിരിഞ്ഞ, നാം സ്നേഹിച്ച പലരും, നമ്മുടെ പ്രിയപ്പെട്ടവരായ പലരും, പൂർവ്വപിതാക്കന്മാരും അപ്പോസ്തലന്മാരും. എന്നാൽ ആ മഹൽ സദസ്സിൽ ഇതിനെല്ലാറ്റിലും അധികമായ ആകർഷണകേന്ദ്രം നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ജീവൻ നൽകിയ സദാകാന്തനായ ക്രിസ്തു മാത്രമായിരിക്കും. അവനായിരിക്കും ഏറ്റവും വലിയ ആകർഷണകേന്ദ്രം. സൂര്യന്റെ പ്രകാശത്താൽ ചന്ദ്രൻ പ്രകാശിച്ചു നിൽക്കും പോലെ ക്രിസ്തുവിന്റെ പ്രഭയിൽ കാന്തയായ സഭ അന്ന് പ്രശോഭിച്ചു നിൽക്കും. ഞാനും നിങ്ങളും അവിടെ കാണും, യാതൊരുവിധ സംശയവുമില്ല. വെളിപ്പാട് പുസ്തകം 5 അതിൽ ക്രിസ്തുവിന്റെ വിശേഷണം കുഞ്ഞാടെന്നാണ്. വെളിപ്പാട് പുസ്തകം 19 അതിലും കുഞ്ഞാടെന്നുള്ള വിശേഷണം മാറുന്നില്ല. കാരണം കാന്തയായ സഭയെ സംബന്ധിച്ച് നമ്മുടെ പാപം വഹിച്ച ദൈവത്തിന്റെ കുഞ്ഞാട്, നമ്മുടെ പാപം ചുമന്നു വഹിച്ച ദൈവത്തിന്റെ കുഞ്ഞാട്, ആ കുഞ്ഞാട് നമ്മുടെ രക്ഷിതാവും ദൈവവുമായ യേശു ക്രിസ്തുവാണ്. അവനെന്നും നമുക്ക് രക്ഷിതാവും ദൈവമായിരിക്കും. ഈ വാക്കുകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
Hallelujah. Thank you.